ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ സൌത്തിന്റെ പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക കേരളസഭ ഇന്ന് സമാപിക്കും. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. പക്ഷിപ്പനി നേരിടുന്നതിന് കേരളത്തിന് മാത്രമായി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും. അമേരിക്ക സൂപ്പർ എട്ടിൽ പാകിസ്ഥാൻ പുറത്ത്. വാർത്തകൾ വിശദമായി. ഗ്ലോബൽ സൌത്തിന്റെ പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ അപ്പുലിയയിൽ G7 ഉച്ചകോടിയിലെ ഔട്ട്റീച്ച് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ലഭ്യത, പ്രവേശനക്ഷമത, താങ്ങാനാവുന്നത്, സ്വീകാര്യത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തന പാതയെന്ന് മോദി വിശദീകരിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഇന്ത്യയുടെ മിഷൻ ലൈഫിനെ സൂചിപ്പിച്ച പ്രധാനമന്ത്രി ലോക പരിസ്ഥിതി ദിനത്തിൽ താൻ ആരംഭിച്ച വൃക്ഷത്തൈ നടീൽ ക്യാമ്പയിനിൽ പങ്കുചേരാൻ ആഗോള സമൂഹത്തെ ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ AI മിഷനെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഈ സാങ്കേതിക വിദ്യ എല്ലാവരുടെയും പുരോഗതിയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടണമെന്ന് പറഞ്ഞു. AIയുടെ ആഗോള പങ്കാളിത്തത്തിന്റെ സ്ഥാപക അംഗമെന്ന നിലയിൽ ഇന്ത്യ അന്താരാഷ്ട്ര സഹകരണം വളർത്തിയെടുക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി ഉടമ്പടി നേരത്തെ നടപ്പാക്കണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവിനെയും അദ്ദേഹം കണ്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കാൻ മാർപ്പാപ്പയെ മോദി ക്ഷണിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സിൽവ, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹിയാൻ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി.
വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാർത്ഥനാ നിർഭര മനസ്സുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്ന് അറഫയിൽ സംഗമിക്കും. പകൽ മുഴുവൻ അറഫയിലെ തുറന്ന മൈതാനിയിൽ കഴിച്ചുകൂട്ടുന്നതിന് ഇന്നലെ രാത്രി തന്നെ ഹാജിമാർ മിനായിൽ നിന്ന് അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങിയിരുന്നു. നമീറ പള്ളിയിൽ ഉച്ചയ്ക്ക് അറഫ പ്രഭാഷണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി വിടവാങ്ങൽ പ്രസംഗം നടത്തിയതിനനുസ്മരിച്ച് ഹറം ഇമാം പ്രഭാഷണം നിർവഹിക്കും. സൂര്യാസ്തമയത്തോടെ തീർത്ഥാടകർ രാപ്പാർപ്പിനായി മുസ്തലിഫയിലേക്ക് നീങ്ങും. രാത്രി അവിടെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ വീണ്ടും മിനായിലെത്തി ജംറയിൽ കല്ലെറിഞ്ഞ് മുടിമുറിക്കുന്നതോടെ ഹജ്ജിന് അർദ്ധവിരാമമാകും. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 175,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാളാണ് ബലിപെരുന്നാൾ. പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 4th ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈത്ത് അപകടത്തിൽ ലോക കേരളസഭ അനുശോചിച്ച ശേഷമായിരുന്നു ഉദ്ഘാടനം. ലോക കേരളസഭ ഇന്ന് സമാപിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെ ഒന്നാകെ മുന്നോട്ട് ചലിപ്പിക്കാൻ ഉപാധിയായി പ്രവാസത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസികളിൽ നിന്ന് വരുന്ന പണത്തിന്റെ കാര്യത്തിലുണ്ടായ മുന്നേറ്റം പ്രവാസി ശേഷിയും പ്രതിഭയും ഉപയോഗിക്കുന്ന കാര്യത്തിലും ഉണ്ടാകണം. ലോക കേരള സഭ രൂപീകരിച്ച ശേഷം നടന്ന 3 മേഖലാ സമ്മേളനങ്ങളിലെടുത്ത തീരുമാനങ്ങൾ നല്ല നിലയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സമ്മേളനങ്ങളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ നിക്ഷേപം, ക്ഷേമം, നൈപുണ്യ വികസനം, സംസ്കാരം എന്നിങ്ങനെ മുഖ്യ രംഗങ്ങളായി തരംതിരിച്ചു. അവയ്ക്ക് പ്രാവർത്തിക രൂപം നൽകാൻ 7 മേഖലാ കേന്ദ്രിത സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചു. പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവാസി മിഷൻ ആരംഭിക്കണമെന്നും പുനരധിവാസം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവാസി ലോട്ടറി ആരംഭിക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. യൂറോപ്പ് മേഖലാതല ചർച്ചയിൽ UK, അസർബൈജാൻ, റഷ്യ, ഉക്രൈൻ, ജർമ്മനി, പോളണ്ട്, ഫ്രാൻസ്, നോർവേ, അയർലൻഡ്, ഫിൻലാൻഡ്, വെയിൽസ് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു.
കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ഇന്നലെ രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ വൈകിട്ടോടെ വീടുകളിലെത്തിച്ചു. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം 12 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇന്ന് 4 മൃതദേഹങ്ങൾ സംസ്കരിക്കും. ബാക്കി മൃതദേഹങ്ങളുടെ സംസ്കാരം പിന്നീട്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, പെരിങ്ങോം വയക്കരയിലെ നിതിൻ കുത്തൂർ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു. കുറുവയിലെ അനീഷ്കുമാറിന്റെ മൃതദേഹം രാവിലെ കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരിക്കും. പുലാമ്പന്തോൾ തിരുത്തു സ്വദേശി ബാഹുലയന്റെ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കരിച്ചു. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കൽ നൂഹിന്റെ മൃതദേഹം കോതപ്പറമ്പ് റാത്തിബ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കിയത്. കാസർകോട് സൌത്ത് തൃക്കരിപ്പൂർ സ്വദേശി തെക്കുംപാട് കേളുവിന്റെ മൃതദേഹം സമുദായ ശ്മശാനത്തിലും ചെർക്കളയിലെ കെ രഞ്ജിതിന്റെ മൃതദേഹം വീട്ടുവളപ്പിലും സംസ്കരിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ വർഷം സെപ്റ്റംബർ 30-നകം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ മുഴുവൻ ഫീസും തിരിച്ചു നൽകണമെന്ന് യുജിസി നിർദ്ദേശിച്ചു. യുജിസിയുടെ പുതിയ ഫീസ് റീഫണ്ട് നയത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 31-നകമാണെങ്കിൽ പ്രോസസിംഗ് ഫീസായി 1000 രൂപയിൽ താഴെ മാത്രമേ ഈടാക്കാവൂ. അഡ്മിഷൻ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ഫീസ് തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനാണ് നടപടി. പുതിയ നയം കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്ക് കീഴിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന പക്ഷിപ്പനി നേരിടുന്നതിന് കേരളത്തിന് മാത്രമായി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. പക്ഷിപ്പനി നിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായി പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിക്കാനും പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് കമ്മീഷണറുമായി ഓൺലൈനായി ചേർന്ന യോഗം തീരുമാനിച്ചു. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സംഘവും ചർച്ചയിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല നഗരസഭ, കഞ്ഞിക്കുഴി, മുഹമ്മ പഞ്ചായത്തുകളിൽ ഇന്ന് പക്ഷികളെ കൊന്നൊടുക്കുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ 14, 15, 16 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെയാണ് കള്ളിംഗിന് വിധേയമാക്കുന്നത്. കഞ്ഞിക്കുഴി 10-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രഭവ സ്ഥാനത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലും കള്ളിംഗ് നടക്കും. വിവിധ ജില്ലകളിലായി 117 റോഡുകളുടെ പുനർനിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് 269.19 കോടി അനുവദിച്ചു. റോഡുകൾ BMN BC നിലവാരത്തിൽ പുതുക്കി പണിയുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായാണ് തുക അനുവദിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് അറിയിച്ചു. 17 റോഡുകളുടെ നവീകരണത്തിനും 2 കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനുമായാണ് കോഴിക്കോട് ജില്ലയിൽ ഭരണാനുമതി നൽകിയത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും. ഫ്ലോറിഡയിലെ സെൻട്രൽ ബ്രോവാർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. ഇന്നലെ ഗ്രൂപ്പ് എയിൽ അയർലന്റ് അമേരിക്ക മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെ അമേരിക്ക സൂപ്പർ 8-ൽ കടന്നു. ആദ്യമായാണ് ക്രിക്കറ്റിൽ അമേരിക്ക സൂപ്പർ 8-ൽ കടക്കുന്നത്. ഇതോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയ്ക്ക് ശേഷം സൂപ്പർ 8-ൽ എത്തുന്ന രണ്ടാമത്തെ ടീമായി അമേരിക്ക മാറി. അമേരിക്കയുടെ ജയത്തോടെ പാകിസ്ഥാനും അയർലന്റും സൂപ്പർ 8 കാണാതെ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഇന്ത്യൻ സമയം പുലർച്ചെ 6-ന് ആരംഭിച്ച മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേപ്പാളിന് 116 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസെടുത്തു. യൂറോകപ്പ് ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ജർമ്മനിക്ക് വിജയത്തുടക്കം. മ്യൂണിച്ചിൽ 4-ാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കാനിറങ്ങിയ ജർമ്മനി 1-5 ഗോളുകൾക്ക് സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വിജയമാണിത്. ഇന്ന് കൊളോണിയിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലാന്റിനെയും ബെർലിനിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ സ്പെയിൻ ക്രൊയേഷ്യയെയും നേരിടും. പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂർ പാട്യത്തെ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു. സർക്കസ് കലയെ നെഞ്ചോട് ചേർത്ത കഥാകാരൻ എന്ന് അറിയപ്പെടുന്ന ശ്രീധരൻ ചമ്പാട് ജി അരവിന്ദന്റെ തമ്പ് എന്ന സിനിമയുടെ രചയിതാവാണ്. KG ജോർജിന്റെ മേളയുടെ തിരക്കഥയും രചിച്ചു. 20 കൃതികളുടെ കർത്താവാണ്. സംസ്കാരം വൈകിട്ട് 5 വള്ളിയായിത്തണൽ വാതക ശ്മശാനത്തിൽ നടക്കും. വിഴിഞ്ഞം സ്റ്റേഷനിലെ SI ജോർജ് ഗുരുവിളയെ കോട്ടയത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇദ്ദേഹത്തിന് കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചു. പ്രമുഖ സിറ്റി ഗ്യാസ് വിതരണക്കാരായ AGNP പ്രഥം കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ പൈപ്പിലൂടെ പ്രകൃതിവാതകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. പേരൂർക്കടയിൽ മന്ത്രി P രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഡിസംബറോടെ 12,000 വീടുകളിൽ PNG എത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുതിയ രാജ്യാന്തര വിമാന സർവീസ് കൂടി ഇന്ന് ആരംഭിക്കും. ഇത്തിഹാദ് എയർവേസ് ആണ് തിരുവനന്തപുരം അബുദാബി സർവീസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ആഴ്ചയിൽ 5 ദിവസമായിരിക്കും സർവീസ്. പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ യൂറോപ്പ് ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കണക്ടിവിറ്റി ലഭ്യമാകും. പൊതുവിദ്യാലയങ്ങളിൽ കയറ്റു നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളായി പത്തനംതിട്ട ജില്ലയിലെ ഇടയാറൻമുള MMHSSനെ തെരഞ്ഞെടുത്തു. ഗ്ലോബൽ സൌത്തിന്റെ പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക കേരളസഭ ഇന്ന് സമാപിക്കും. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. പക്ഷിപ്പനി നേരിടുന്നതിന് കേരളത്തിന് മാത്രമായി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും. അമേരിക്ക സൂപ്പർ എട്ടിൽ പാകിസ്ഥാൻ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.